പരിശുദ്ധാത്മസ്നാനത്തിൻ്റെ പ്രഥമ അടയാളത്തെക്കുറിച്ചാണ് ഇനി നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മസ്നാനത്തിൻ്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണമെന്ന് നാം പഠിപ്പിക്കുന്നു. അത് ശരിയാണ്. പരിശുദ്ധാത്മാവിനെ സംഘടനാഭേദമില്ലാതെ ആഗോളവ്യാപകമായി പകരുന്ന ഈ അന്ത്യകാലത്ത് മറ്റെന്നത്തെക്കാളും ഉപരിയായി ധാരാളം ആളുകൾ തങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ അത് പ്രാപിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് എന്താണെന്ന് അറിവാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. ചിലർ ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പ്രത്യാശിക്കുന്നു എന്നും മറ്റു ചിലർ ഞാൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു എന്ന് കരുതുന്നു എന്നും പറയാറുണ്ട്. എന്നാൽ ആദിമസഭയിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അത് അവർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല മറ്റുള്ളവർ പ്രാപിക്കുമ്പോഴും അവർ അത് ഗ്രഹിച്ചിരുന്നു. തിരുവചനത്തിലുടനീളം ദൈവം തന്റെ വാക്തത്വങ്ങളെയും ഉടമ്പടികളെയും അടയാളത്താൽ ഉറപ്പിക്കുന്നത് കാണാം. പരിശുദ്ധാത്മദാനം എന്ന നമ്മുടെ സ്വർഗീയ പിതാവിന്റെ വാക്തത്വവും അടയാളത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ഈ അടയാളം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ അന്യഭാഷകളിൽ അഥവാ പുതുഭാഷകളിൽ സംസാരിക്കും. മർക്കോസ് 16:17. ആദിമസഭയിൽ ദൈവജനം ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ എല്ലാം ഒരേ അടയാളമാണ് ഉണ്ടായത്. അത് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചു എന്നുള്ളതാണ്. സംസാരിക്കുന്ന വ്യക്തി ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ ഭാഷയിൽ, പലപ്പോഴും കേൾവിക്കാർക്ക് തന്നെയും ഗ്രഹിപ്പാൻ കഴിയാത്ത ഭാഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകൃത്യാതീതമായി സംസാരിക്കുന്നതിനെയാണ് അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത്. ഇതിൽ മനുഷ്യന്റെ ഭാഷാ നൈപുണ്യത്തിനോ അവന്റെ മനസ്സിനോ ബുദ്ധിശക്തിക്കോ പങ്കില്ല. മനുഷ്യന്റെ ദാമിനെ ദൈവത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തുവാനായി ദൈവാത്മാവ് തന്നെ ഉപയോഗിക്കുകയാണ്. ഒരു മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവന്റെ മനസ്സും ബുദ്ധിയും ഗ്രാഹ്യശക്തിയും എല്ലാം ശാന്തമാണ്. ദൈവത്തിന്റെ മനസ്സാണ് അവിടെ പ്രവർത്തന നിരതമായിരിക്കുന്നത്. മനുഷ്യന്റെ ഹിതവും ആത്മാവും നാവും ഒരുപോലെ അവിടെ പ്രവർത്തന നിരതമാണെങ്കിലും പ്രധാനമായും പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവത്തിന്റെ മനസ്സാണ് അവിടെ പ്രവർത്തനക്ഷമമായിരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. മത്തായി 12:34 എന്ന് കർത്താവ് അരുളി ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ ആത്മാവ് തന്നെ നമ്മുടെ നാവിലൂടെ സംസാരിക്കുവാൻ അതേ തയ്യാറാകുന്നു. പുതിയ നിയമത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു. ആത്മീയമായ സകലത്തിനും മാതൃകയായി നാം സ്വീകരിക്കുന്ന ആദിമ സഭയിൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവർ അതിൻ്റെ പ്രഥമ അടയാളമായി അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് വ്യക്തം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച 120 പേരുടെ അനുഭവം, പിതാവിന്റെ വാക്തത്വത്തിന്റെ പ്രാരംഭ നിവർത്തി പെന്തക്കോസ്ത് നാളിലായിരുന്നുവല്ലോ സംഭവിച്ചത്. അന്ന് ആത്മപകർച്ച ഉണ്ടായപ്പോൾ വിവിധ അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായെങ്കിലും അത്ഭുത പരതന്ത്രരായ ജനത്തിന്റെ ശ്രദ്ധയെ ഒരുപോലെ ആകർഷിച്ച വസ്തുത ആത്മാവ് പ്രാപിച്ചപ്പോൾ ആ 120 പേരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു എന്നതത്രേ. പ്രവൃത്തി 2:4 പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചുവെങ്കിൽ അത് ആത്മസ്നാനത്തിന്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ വിശ്വാസികൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച ആദ്യ അവസരത്തിൽ ആ വാക്തത്വത്തെ ദൈവം അന്യഭാഷാ ഭാഷണം എന്ന അത്ഭുത അടയാളത്താൽ ഉറപ്പിച്ചു. ദൈവത്തിന്റെ ആ രീതിക്ക് ഒരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തുടർന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൊർന്നലിയോസിന്റെയും തന്നോടുകൂടെ ഭവനത്തിലുണ്ടായിരുന്നവരുടെ അനുഭവം ശ്രദ്ധിക്കൂ. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ച് അനേകർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. എന്നാൽ ഒരടയാളം മാത്രമേ അവിടെ ഉണ്ടായതായി പറയുന്നുള്ളൂ. പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. പ്രവൃത്തി 10:44-45. അടുത്ത വാക്യത്തിൽ പറയുന്നത്, പത്രോസിനോടുകൂടെ യോപ്പയിൽ നിന്ന് വന്ന യഹൂദ ക്രിസ്ത്യാനികൾ റോമക്കാരായ ഈ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്നാണ്. ജാതികളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കിയത് എങ്ങനെ? അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കാണുകയാൽ എന്ന് 46-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് ഇവിടെ വ്യക്തമായി തെളിയുന്നു. യോപ്പയിലെ വിശ്വാസികളുടെ അനുഭവം ശ്രദ്ധിക്കും. കൊർന്നലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനോടൊപ്പം യോപ്പയിൽ നിന്നും പോയിരുന്ന സഹോദരന്മാർ അവരുടെ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായപ്പോൾ നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചതായി കാണുന്നു. പ്രവൃത്തി 10:47. യോപ്പയിലെ വിശ്വാസികൾ അതിനു മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊർന്നലിയോസും കൂട്ടരും ആത്മാവ് പ്രാപിച്ചെന്നുമല്ലോ ഇവിടെ തെളിയുന്നത്. പരിശുദ്ധാത്മാവ് ജാതികൾ പ്രാപിച്ചു എന്നതിന്റെ പ്രത്യക്ഷ അടയാളമായി അവർ കണ്ടത് അന്യഭാഷാ ഭാഷണമായിരുന്നുവെന്ന് അത് നേരത്തെ തന്നെ തെളിയിച്ചുവല്ലോ. ആകയാൽ യോപ്പയിലെ വിശ്വാസികളും പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് അന്യഭാഷാ ഭാഷണത്തോടുകൂടിയായിരുന്നു എന്ന് വ്യക്തം. നാലാമതായിട്ട് എഫസോസിലെ വിശ്വാസികളുടെ അനുഭവം ശ്രദ്ധിക്കൂ. യെരുശലേമിലെ മാളികമുകളിൽ ആദ്യം പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായതിന് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം എഫസോസിലെ ശിഷ്യന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അന്യഭാഷകൾ സംസാരിച്ചതായി അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തി 19:6. അവർ പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ പ്രവചിച്ചു എന്നത് രണ്ടാമതായി എഴുതിയിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇവിടെയും അന്യഭാഷാ ഭാഷണമാണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രഥമവും പ്രത്യക്ഷമായ അടയാളം എന്ന് തെളിയുന്നു. 5, ശമരിയയിലെ വിശ്വാസികളുടെ അനുഭവം. ശമരിയർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചില്ലല്ലോ എന്ന് ചിലർ വാദിക്കാറുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തോടുള്ള ബന്ധത്തിൽ അന്യഭാഷാ ഭാഷണത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഗമാണിത്. എന്നാൽ അവരും അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് വിശ്വസിപ്പാൻ ന്യായമായ തെളിവുകളുണ്ട്. അപ്പോസ്തോലന്മാർ കൈവച്ചതിനാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണം എന്ന് പറഞ്ഞു. പ്രവൃത്തി 8:19. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമായി അവിടെ എന്തോ സംഭവം നടന്നു. അത് നിമിത്തമാണ് അത് ശിമോൻ കാണാൻ ഇടയായത് എന്നതിന് യാതൊരു സന്ദേഹവുമില്ലല്ലോ. ഫിലിപ്പോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നതും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം അവൻ നേരത്തെ കണ്ടതാണ്. ആ ശക്തിക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ചില്ല. തന്റെ ആഭിചാര ശക്തി കൊണ്ട് അതുപോലെ ചെയ്യുവാൻ അവന് സാധിച്ചിരുന്നിരിക്കാം. എന്നാൽ അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ അടയാളം ലഭിക്കുന്നതിന് വേണ്ടി ദ്രവ്യം കൊടുപ്പാൻ തയ്യാറായി. ആ അത്ഭുത അടയാളം അന്യഭാഷയായിരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? പണ്ഡിതന്മാരും പ്രശസ്തരുമായ അനേക വേദ വ്യാഖ്യാതാക്കന്മാരും ശമരിയർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചുവെന്ന് സ്ഥാപിച്ചെഴുതിയിട്ടുണ്ട്. ആകയാൽ ശമരിയയിലെ വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോഴും അന്യഭാഷാ ഭാഷണമായിരുന്നു അടയാളം എന്ന് ഗ്രഹിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഷൗൽ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് രക്ഷിക്കപ്പെട്ട അനന്തരം 3 ദിവസം നേർവീതിയിൽ യൂദയുടെ ഭവനത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നു. അപ്പോൾ അനന്യാസ് എന്ന ഭക്തനായ ക്രിസ്തു ശിഷ്യൻ ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ഷൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവൃത്തി 9:17. അപ്പോൾ തന്നെ അവൻ കാഴ്ച പ്രാപിക്കുകയും പരിശുദ്ധാത്മപൂർണനായി തീരുകയും ചെയ്തു. അവൻ അന്യഭാഷയിൽ സംസാരിച്ചു, നിശ്ചയമായും സംസാരിച്ചു. രഹസ്യ പ്രാർത്ഥനയിലും സഭായോഗങ്ങളിലും അന്യഭാഷാ ഭാഷണത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് താൻ വിശദീകരിക്കുന്ന 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ തന്നെ കുറിച്ച് നൽകുന്ന സാക്ഷ്യം ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരിലും അധികം. ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 കൊരിന്ത്യർ 14:18. എന്നാൽ പൗലോസ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോൾ തന്നെ അന്യഭാഷകൾ സംസാരിച്ചതായി എഴുതിയിട്ടില്ലല്ലോ എന്ന് ചിലർ വാദിച്ചേക്കാം. പരിശുദ്ധാത്മ പൂർണ്ണനാകുവാനായി അനന്യാസ് ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ച സംഗതിയല്ലാതെ താൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വിവരം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയെ നാം മറക്കരുത്. അന്യഭാഷകൾ സംസാരിക്കുന്ന അനുഭവം പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചപ്പോൾ അല്ലാതെ പിന്നെ എപ്പോഴാണ് പൗലോസിന് പ്രാപിപ്പാൻ കഴിഞ്ഞത്? 7-ാമതായി കൊരിന്തിലെ വിശ്വാസികളുടെ അനുഭവം. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരുന്നു എന്നത് നിസ്തർക്കമാണ്. ഇങ്ങനെ ആത്മാഭിഷേകം പ്രാപിച്ചവരുടെ മധ്യേ അന്യഭാഷാ ഭാഷണത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു എന്നതും വ്യക്തമാണ്. ഈ അന്യഭാഷയുടെ ഉപയോഗത്തിൽ അത്യാവശ്യമായും ചില ക്രമീകരണങ്ങളെ കുറിച്ച് അപ്പോസ്തോലൻ അവരെ പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 14:4. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നിർത്തുവാൻ അവൻ അവരോട് പറയുന്നില്ല. പ്രത്യുത നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും അന്യഭാഷയിൽ സംസാരിക്കുന്ന വിലക്കരുതെന്നും താൻ ഉപദേശിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:5-39. വിലക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നതിനെ വിലക്കുന്നതിന് ആർക്കാണ് അവകാശം അധികാരം? പ്രവൃത്തികളുടെ പുസ്തകത്തിലും പുതിയ നിയമത്തിന്റെ ഇതര ഭാഗങ്ങളിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച സംഭവങ്ങളെ വിവരിക്കുന്ന ഇടത്തല്ല. യഹൂദ ക്രിസ്ത്യാനികൾ, ശമരിയർ, റോമക്കാരായ ജാതികൾ, ഉപദ്രവിയായിരുന്ന പരീശൻ, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന എഫേസ്യർ തുടങ്ങിയ എല്ലാവരുടെയും അനുഭവത്തിൽ നിന്നും വ്യക്തമായിട്ടോ പരോക്ഷമായിട്ടോ ഉള്ള തെളിവ് അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു എന്നത്രേ. ആകയാൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ തിരുവചന പ്രകാരമുള്ള പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണം തന്നെയാണ്. ചരിത്ര സാക്ഷ്യങ്ങളും സഭാപിതാക്കന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളും അതിനെ പിന്താങ്ങുന്നു. ഒരു ഇംഗ്ലീഷ് വേദപണ്ഡിതനും വാഗ്മിയുമായ ഡോക്ടർ റീസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അന്യഭാഷാ ഭാഷണം സഭയുടെ ആദ്യകാലങ്ങളിലെ ഏറ്റവും സ്പഷ്ടവും പ്രിയങ്കരവുമായ വരമായിരുന്നു. വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്യുന്നതിനെ തുടർന്ന് എപ്പോഴുമുള്ള അടയാളമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഡോക്ടർ എ വി മാർക്ക് ഡൊണാൾഡ് എന്ന സ്കോച്ച് പ്രസ്ബിറ്റേറിയൻ ശുശ്രൂഷകൻ ആത്മാവിന്റെ പ്രത്യക്ഷീകരണത്തിൽ ഏറ്റവും ശ്രദ്ധേയവും ഒന്നാമത്തേതുമായ അടയാളം അന്യ ഭാഷാ ഭാഷണം ആകുന്നുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സഭയുടെ വിശ്വാസം ഒരു അനുഭവ യാഥാർത്ഥ്യത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ്. സഭയുടെ പ്രാരംഭ ദശ മുതൽ തന്നെ തങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പുതിയ ശക്തിയെപ്പറ്റി ശിഷ്യന്മാർ ബോധവാന്മാരായിരുന്നു. അതിന്റെ ശ്രദ്ധേയമായ ആദ്യ പ്രത്യക്ഷീകരണം അന്യഭാഷാ ഭാഷണം അഥവാ ബുദ്ധിയിൽ നിന്നല്ലാതെ ആനന്ദപരിതമായി ആത്മാവ് നിറഞ്ഞവരായി സംസാരിക്കുന്നതിനുള്ള കൃപയാണ്. AD 347-407 മധ്യേ ജീവിച്ചിരുന്ന സ്വർണ്ണ നാവുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഭക്തനും വാഗ്മിയുമായ ക്രിസോസം എന്ന സഭാപിതാവ് പറയുന്നു: അപ്പോസ്തോലകാലത്ത് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു മറുഭാഷകൾ സംസാരിച്ചു. അദൃശ്യനായ പരിശുദ്ധാത്മാവിനെ അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ ദൈവമഹത്വം അവരുടെ മേൽ അദൃശ്യമായ ഒരു ശക്തിയെ ആവസിപ്പിച്ചു. പെട്ടെന്ന് ഒരുവൻ ഇന്ത്യൻ ഭാഷയിലും വേറൊരുവൻ റോമൻ ഭാഷയിലും മറ്റൊരുവൻ പേർഷ്യൻ ഭാഷയിലും അങ്ങനെ അനേക ഭാഷകൾ സംസാരിച്ചു. ആകയാൽ അപ്പോസ്തോൽമാർ ഇതിനെ എല്ലാ മനുഷ്യർക്കും ആദായമായ പരിശുദ്ധാത്മാവിന്റെ ബാഹ്യ വെളിപ്പാട് എന്ന് വിളിക്കുന്നു. ആരംഭത്തിൽ അപ്പോസ്തോൽമാർ ഈ അടയാളം പ്രാപിച്ചു. അനന്തരം വിശ്വാസികൾക്ക് ഇത് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്തീൻ എന്ന സഭാപിതാവ് തന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തോൽമാർ ശമരിയുടെ മേൽ കരം വെച്ച് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വർഷിപ്പിച്ചതുപോലെ ഇന്നും ഞങ്ങൾ ചെയ്യുന്നു. മാനസാന്തരപ്പെട്ടവർ പുതുഭാഷകൾ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ക്രിസ്തു സഭാചരിത്രം പഠിക്കുമ്പോൾ ആത്മനിറവിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന 100 ഭക്തന്മാർ അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ച് ശക്തിയായി സാക്ഷ്യം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഐറീനിയസ്, ജസ്റ്റിൻ മാർട്ടിൻ, തെർത്തുലിയൻ, ഓറിഗൻ, സിപ്രിയൻ, വിശുദ്ധ പക്കോമിയസ്, അഗസ്റ്റീൻ, ഓൾഡേഷ്യൻ, ആൽബജൻസിയർ, വിശുദ്ധ ഡൊമിനിക്, വിൽസൺ ഫെറർ, ഫ്രാൻസിസ് സേവിയർ, മാർട്ടിൻ ലൂതർ, തോമസ് വാൾസ്, ചാൾസ് ടി ഫിനി, ഡി എൽ മൂഡി തുടങ്ങിയ എത്രയെത്ര ക്രിസ്തുവീരന്മാരുടെ അനുഭവങ്ങൾ ഈ സത്യത്തെ തെളിയിക്കും. ആദിമ കാലയളവിന് ശേഷമുള്ള സഭാചരിത്രത്തിൽ ഈ അടയാളം ആവർത്തിച്ചിട്ടുള്ളത് വിസ്തരിച്ച് പ്രഖ്യാപിക്കുവാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഞാനിവിടെ നിങ്ങളുടെ മുൻപാകെ വെക്കുന്നു. എല്ലാ കാലങ്ങളിലെയും ക്രിസ്തീയ ഉണർവുകളിൽ അന്യഭാഷാ ഭാഷണം ആവർത്തിക്കുന്നു. ഉദാഹരണമായി 13-ാം നൂറ്റാണ്ടിലെ മെൻഡിക്കൻ സന്യാസിമാരുടെ ഇടയിലും ജെൻസനിസിന്റെയും ആദിമ കൊയ്ക്കേഴ്സിന്റെയും വെസ്ലി, വൈറ്റ്ഫീൽഡ് എന്നിവരുടെ മാനസാന്തികളുടെയും കവോനോസിന്റെ പീഡിതരായ പ്രൊട്ടസ്റ്റന്റുകാരുടെയും ഇൻവിഞ്ചസ്റ്റുകളുടെയും വെയിൽസിലെയും അമേരിക്കയിലെയും ഉണർവുകാരുടെ മധ്യേ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്യഭാഷ ഈ അടയാളം ഇന്നും തുടരുന്നു. ആദിമസഭയിൽ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ പകരുകയും അതൊരടയാളത്താൽ ഉറപ്പിക്കുകയും ചെയ്തു. മധ്യകാല സഭയിൽ, നവീകരണ സഭയിൽ ഈ അടയാളം തുടർന്നതായി ചരിത്ര സത്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ലോകവ്യാപകമായി ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക പെന്തക്കോസിന്റെ കാലയളവിൽ പരിശുദ്ധാത്മ സ്നാന അനുഭവം പ്രാപിക്കുന്ന ബഹുശതൻ ദൈവജനത്തിന്റെ സാക്ഷ്യം, അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന ഒന്നാണ്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ചാൾസ് ഡബ്ല്യു കോൺ 1900-ൽ ആരംഭിച്ച ആധുനിക പെന്തക്കോസ് ഉണർവിന്റെ ചരിത്രത്തെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് സാധാരണക്കാരായ വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരിൽ പടുവൃദ്ധരായവരുടെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുൻപ് ഉണ്ടായതായി ഓർക്കുന്നില്ല. സഭാചരിത്രത്തെ കുറിച്ചുള്ള അവരുടെ അജ്ഞത, ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഉണർവുകളിലും പരിശുദ്ധാത്മ വ്യാപാരങ്ങളിലും ഇതുപോലെയുള്ള ആത്മീയ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളതിനെ പറ്റി ഗ്രഹിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞിരുന്നു. പെട്ടെന്ന് അനേകർ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങി. എന്നാൽ സ്ഥലകാല സാഹചര്യ വ്യത്യാസം കൂടാതെ ഈ അനുഭവം പ്രാപിച്ച എല്ലാവർക്കും പൊതുവായി അനുഭവപ്പെട്ട ഒരു പ്രത്യേക പ്രത്യക്ഷീകരണം ഉണ്ടായിരുന്നു. അത് അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു എന്നുള്ളതാണ്. റവൻ സാമുവൽ എം ഷൂമേക്കർ ഇതിനെ കുറിച്ച് പറയുന്നത് അന്യഭാഷാ ഭാഷണം എന്ന വളരെ പഴയതും എന്നാൽ പുതിയതുമായ അനുഭവം എന്തു തന്നെയായിരുന്നാലും പെന്തക്കോസ്റ്റുകാരുടെ എന്ന് മാത്രമല്ല ലൂതറൻകാരുടെയും എപ്പിസ്കോപ്പേലിയൻ സഭകളുടെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും എല്ലാം മധ്യേ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതം തന്നെ. എനിക്ക് ഈ അനുഭവം സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ അനുഭവം പ്രാപിച്ച അനേകരെ എനിക്കറിയാം. മുൻപ് അവർക്കില്ലാതിരുന്ന ഒരു പുതിയ ശക്തി ഇപ്പോൾ ഞാൻ അവരിൽ കാണുന്നു. അവർ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. ഈ അനുഭവം എന്താകുന്നുവെന്ന് പൂർണ്ണമായി ഗ്രഹിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇത് ഒരു വ്യക്തിയിൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ വ്യക്തമായി വിളിച്ചറിയിക്കുന്നതാണ്. ചിമ്മിനിയിൽ കൂടി നിർഗമിക്കുന്ന ധൂമപടലം താഴെയുള്ള അഗ്നിയുടെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. ആകയാൽ അന്യഭാഷാ ഭാഷണം എന്ന അനുഭവത്തെ നിരസിച്ചു കളയുകയോ കളിയാക്കിയോ ചെയ്യാതെ അത് പ്രാപിപ്പാൻ നാം ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് പ്രത്യക്ഷ അടയാളം സ്നേഹമാണ് എന്ന് ചിലർ വാദിക്കാറുണ്ട്. തിരുവചനം തെളിയിക്കുന്നത് സ്നേഹം പരിശുദ്ധാത്മ സ്നാനത്തിനല്ല, മാനസാന്തരത്തിന് അഥവാ പുതുജനനത്തിനാണ് അടയാളമായിട്ടിരിക്കുന്നതെന്നാണ്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. 1 യോഹന്നാൻ 3:14. അതുമാത്രമല്ല ആത്മാവിന്റെ ഫലവും ആത്മസ്നാനത്തിന്റെ അടയാളവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന്റെ അനന്തര അനുഭവമാണ് ആത്മാവിന്റെ ഫലം. ഫലം നൽകുവാൻ സമയങ്ങൾ പിടിക്കും, വളർച്ച ആവശ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന അതേ നിമിഷം പ്രഥമവും പ്രത്യക്ഷവുമായി തന്നെ ദൈവത്താൽ നൽകപ്പെടുന്ന ഒരു അടയാളമുണ്ട്. കൊർന്നേലിയോസിന്റെ ഭവനക്കാർ ആത്മാവിൽ നിറഞ്ഞുവെന്ന് അറിയുന്നതിന് ചില മാസങ്ങൾ ഫലം കാത്തിരുന്നില്ല. ദൈവം അപ്പോൾ തന്നെ വ്യക്തമായ തെളിവ് നൽകി. 1 കൊരിന്ത്യർ 12:11 വാക്യങ്ങൾ ആധാരമാക്കി പരിശുദ്ധാത്മവരങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പ്രത്യക്ഷീകരണം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അടയാളമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പെന്തക്കോസ് അനുഭവം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മവരങ്ങളിൽ അന്യഭാഷയൊഴിച്ച് മറ്റെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് അവയൊന്നും തന്നെ അഭിഷേകത്തിന്റെ അടയാളമായിരിക്കുന്നില്ല. പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളം പെന്തക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മ സ്നാനം ആദ്യമായി പ്രാപിച്ചപ്പോൾ ഉണ്ടായ അന്യഭാഷാ ഭാഷണം ആണ് എന്നതിന് സന്ദേഹമില്ല. ഒന്ന് വരുന്ന 12:30 എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ എന്ന പൗലോസിന്റെ ചോദ്യം എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുമ്പോൾ കൃപാവരങ്ങളിൽ ഏതെങ്കിലും ലഭിക്കുമെന്നും ആ കൂട്ടത്തിൽ ചിലർക്ക് മാത്രമേ അന്യഭാഷ വരം ലഭിക്കൂ എന്നും ചിലർ വാദിക്കാറുണ്ട്. വരങ്ങളുടെ പട്ടികയിൽ കാണുന്ന അന്യഭാഷ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളമായി ലഭിക്കുന്ന അന്യഭാഷാ ഭാഷണം അല്ല എന്ന് പ്രത്യേകം നാം ഓർത്തിരിക്കണം. അടയാളം എല്ലാവർക്കും ലഭിക്കുന്നു, എന്നാൽ പലവിധ ഭാഷകളുടെ വരം സഭയിൽ ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. പലവിധ ഭാഷകളുടെ വരത്തെ കുറിച്ചാണ് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് ചോദിക്കുന്നത്. അടയാളമായ അന്യഭാഷ ആത്മസ്നാനം പ്രാപിക്കുന്ന എല്ലാവരും സംസാരിക്കേണ്ടതാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്റെ അടിസ്ഥാന വേദ ഉപദേശ സംഗ്രഹത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആത്മാവിലുള്ള വിശ്വാസികളുടെ സ്നാനം ദൈവാത്മാവ് തങ്ങൾക്ക് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകൾ സംസാരിക്കുന്ന ഭാഗികമായ അടയാളം മൂലം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഈ വിഷയത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് സാരാംശത്തിൽ ഭാഷാവരം എന്നതിനോട് ഐക്യരൂപ്യമുള്ളതും ഉദ്ദേശത്തിലും ഉപയോഗത്തിലും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളതും ആകുന്നു എന്ന് നാം ഓർത്തിരിക്കണം. അന്യഭാഷാ ഭാഷണത്തിന്റെ അതിശക്തമായ പ്രയോജനങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്ന നിമിത്തം ആത്മീയമായി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ പ്രയോജനങ്ങൾ ഉണ്ട്. ശരിയായി അതിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാലും അന്യഭാഷാ ഭാഷണത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന അമിതത്വവും ക്രമക്കേടുകളും അനേക സത്യസന്ധരായ വിശ്വാസികളെപ്പോലും ശക്തിമത്തും അത്ഭുതകരവും ദൈവികവുമായ ഈ അനുഭവത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പല വർഷങ്ങളായി പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന പോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനുള്ള പദവി അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ അനുഭവം എന്റെ ആത്മജീവിതത്തിൽ വളരെ അർത്ഥപൂർണമായതാണ്. സ്വന്തം ആത്മീയ വർധനവ് വരുത്തത്. 1 Cor 14:4 അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ പ്രയോജനം അത് സംസാരിക്കുന്ന വ്യക്തിക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു എന്നതാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധനവ് വരുത്തുന്നു. ആത്മീയ അവയവങ്ങളെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന അനുഭവമാണ് അന്യഭാഷാ ഭാഷണം. അന്യഭാഷാ ഭാഷണം വ്യാഖ്യാനത്തോടുകൂടി അല്ല എങ്കിൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. എന്നാൽ സംസാരിക്കുന്ന വ്യക്തിക്ക് ആത്മീയ വർധനവ് ഉണ്ടാകുന്നു. കാരണം അവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 1 Cor 14:2 ആത്മീയ വർധനവ് വരുത്തുക, പണിയുക, ആത്മീയ വളർച്ച, സ്വഭാവ അഭിവൃദ്ധി, മുന്നേറ്റം, സ്വയം മെച്ചപ്പെടുത്തൽ എന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങളാണ് അന്യഭാഷാ ഭാഷണത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മീയ അധിവാസത്തെ കുറിച്ച് വിശ്വാസിയെ എപ്പോഴും ബോധവാനാക്കുന്നു. പരിശുദ്ധാത്മീയ അധിവാസത്തെ കുറിച്ച് എപ്പോഴും ബോധമുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അത് വ്യത്യാസപ്പെടുത്തുകയും അവനെ ദിനംതോറും ക്രിസ്താനുരൂപനാക്കുകയും ചെയ്യും. ആത്മാവിൽ നിറയപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവനായിരിക്കും. അന്യഭാഷാ ഭാഷണം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു. അമ്പരിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെയും അസഹനീയമായ ഭാരങ്ങളുടെയും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സമ്മർദ്ദങ്ങളുടെയും വേളകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസേനയിൽ മുട്ടുകുത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്നറിയാതെ വാക്കുകൾ ലഭിക്കാതെ ആത്മാവ് ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്ന വേളയിൽ ദൈവാത്മാവിന്റെ ശക്തി ഹൃദയത്തിലേക്ക് പ്രവചിച്ചിട്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവാത്മാവ് തന്നെ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. Romans 8:26 പൗലോസും ഈ അനുഭവത്തെ സാക്ഷിക്കുന്നു. എന്റെ ബുദ്ധി അബലമായിരിക്കുമ്പോൾ അന്യഭാഷകളിലൂടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുവെന്ന് 1 Cor 14:14 പൗലോസ് വ്യക്തമാക്കുന്നു. അപ്രകാരമുള്ള അഭിഷിക്തമായ പ്രാർത്ഥന അസാധ്യമായ പരിതസ്ഥിതികളിൽ നിന്നും ഉദ്ധാരണം നൽകുന്നതിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരത്തിന്റെ ലോക അധിപതികൾക്കും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസിനെ സേനകൾക്കും മീതെ ശക്തി പ്രാപിക്കുന്ന നിമിഷങ്ങളാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളെന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നു. എഫേസ്യർ 6:12-18 അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവഗീത പ്രകാരമുള്ള പ്രാർത്ഥനയാണെന്നതിന് സന്ദേഹമില്ല. റോമർ 8:27 ദൈവത്തോട് വ്യക്തിപരമായി സമ്പർക്കം പുലർത്തുന്നതിനുള്ള പ്രകൃത്യാതീതമായ മാധ്യമമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം. അത് ദൈവത്തെയും നിങ്ങളെ ഒരുമിച്ച് ഒരിടത്ത് പിടിച്ചു നിർത്തുന്ന അനുഭവമാണ്. പ്രത്യേകമായ അനുഭവം എന്ന് പറയത്തക്ക വീതം അപൂർവമായി മാത്രം ലഭിക്കുന്ന നിമിഷങ്ങളാണത്. രഹസ്യ അറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉളവാകുന്ന അന്യഭാഷാ ഭാഷണത്തിന്റെ വില അവർണനീയമാണ്. ഏറ്റവും പരിപൂർണമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ രീതി അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ് എന്നത് നിസ്തർക്കമാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവവേദന്റെ പ്രത്യേക പദവി തന്നെയാണ്. യൂദ 20-ാം വാക്യം അന്യഭാഷാ ഭാഷണം ആരാധനയിൽ നമ്മെ സഹായിക്കുന്നു. അന്യഭാഷാ ഭാഷണത്തിന് മറ്റൊരു വലിയ പ്രത്യേകത താൻ സ്വർഗത്തിന് കീഴുള്ള ആരാധനയുടെയും സ്തുതിയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ പ്രദർശനമാണ് അതെന്നുള്ളതാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള സന്തോഷവും വിശ്രമവുമാണ് ഈ അനുഭവം തമ്മിൽ ഉളവാക്കുന്നത്. 1 പത്രോസ് 1:8 നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് ശരീരത്തിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ്. നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിലും അവനെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇരുണ്ട കണ്ണാടിക്ക് മുൻപിൻപിൽ വിശ്വാസത്തോട് നാം പാർക്കുകയാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പെട്ടെന്ന് പ്രകാശിക്കപ്പെടുന്നു. അപ്പോൾ നാം ദൈവസ്നേഹിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ വർണ്ണിക്കുവാൻ നമുക്ക് ദൈവത്തോടുള്ള ആരാധനയെ പ്രകടമാക്കുവാൻ നാം വെമ്പൽ കൊള്ളുന്നു. നമുക്കറിയാവുന്ന സകല വാക്കുകളിലൂടെയും ദൈവത്തെ പുകഴ്ത്തിയിട്ടും മതിയാകാതെ വണ്ണം ആരാധനയുടെ നദി ഉയർന്നു പൊങ്ങുവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആത്മാവിന്റെ ഭാഷയിൽ നാം ആരാധന തുടങ്ങുന്നത്. 1000 ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പാൻ എളുതല്ല എന്ന് ഭക്തൻ രക്ഷകന്റെ സ്നേഹത്തെക്കുറിച്ച് പാടിയത് അത്ഭുതമല്ല. മലയാള ഭാഷ നാം പഠിച്ച ഭാഷ അതിന് മതിയാകുന്നില്ല. എന്നാൽ നമ്മുടെ ആത്മാവ് ദൈവത്തെക്കുറിച്ച് പാടുവാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ പാടുവാൻ ആത്മാവ് നൽകുന്ന പുതുഭാഷ നമ്മെ സഹായിക്കുന്നതാണ്. യഥാർത്ഥമായ പൂർണമായ ആരാധന സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധനയാണ്. ഇങ്ങനെ എല്ലാവിധത്തിലും അന്യഭാഷയുടെ ഭാഷണം ഒരു ഭക്തനെ, ഒരു വിശ്വാസിയെ അവന്റെ ആത്മീയ വർധനവിലും അവന്റെ പ്രാർത്ഥനയിലും അവന്റെ ആരാധനയിലും ഒക്കെ ആത്മാവിനെ സഹായിപ്പാൻ നൽകുന്ന ഭാഷയാണ്. ആകയാൽ ഈ അനുഭവത്തിനു വേണ്ടി ആഗ്രഹിക്കുവാൻ, അതിനുവേണ്ടി കൊതിക്കുവാൻ, അത് പ്രാപിക്കുവാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ഭാഗവും ഞാൻ അവസാനിപ്പിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുന്നതായിരിക്കും.